Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിലെ സുവിശേഷ വിചിന്തനമാണെന്ന് ചിന്തകൾ പങ്കുവയ്ക്കുന്നത് പുതിയ നിയമപണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:11-17 വാക്യങ്ങളാണ്.
ഒരു സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ ചാപ്റ്റർ, പ്രവിശ്യാ സംഘം നടക്കുകയാണ്. അപ്പോൾ ഇനിയും ഉള്ള 3 വർഷത്തേക്ക് നടപ്പിലാക്കേണ്ട പല പദ്ധതികളും അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൽ ഒരു പദ്ധതി പാവപ്പെട്ട മനുഷ്യന് ഉപകാരം ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ബൃഹത്തായ ഒരു പദ്ധതി അവതരിപ്പിച്ചു. അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈസ് ഇറ്റ് ഫൈനാൻഷ്യലി വയബിൾ? അതായത് ഇതിൻ്റെ സാമ്പത്തിക രീതി കൊണ്ട് ഇത് ഭദ്രമാണോ, നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ തെളിച്ചങ്ങ് പറഞ്ഞാൽ ഇത് നടത്തിയാൽ നമുക്ക് നഷ്ടമുണ്ടാകുമോ ലാഭമുണ്ടാകുമോ? ചർച്ച മൂത്തു. അവസാനം ഇത് ഫൈനാൻഷ്യലി വയബിൾ അല്ലാത്തത് കൊണ്ട് ആ പദ്ധതി ഉപേക്ഷിക്കാൻ ഭൂരിപക്ഷം കൈപൊക്കി തീരുമാനിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നു തിരുവചനത്തിൽ വരുന്നത് നമ്മുടെ പല സഭയുടെ സംഘാതമായ സമ്മേളനങ്ങളിൽ, അത് ഇടവകയിലാകാം, അല്ലെങ്കിൽ രൂപതാ സമ്മേളനങ്ങളിലാകാം, അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിൻ്റെ സംഘങ്ങളിൽ, പൊതുസംഘങ്ങളിലും പ്രവിശ്യാ സംഘങ്ങളിലുമാകാം, ഭൂരിപക്ഷമാണ് ദൈവഹിതം തീരുമാനിക്കാനുള്ള മാനദണ്ഡമായിട്ട് പലപ്പോഴും കാണുന്നത്. ഇന്നത്തെ തിരുവചനത്തില 9:12 ലൂക്കായുടെ സുവിശേഷം, സുവിശേഷകൻ പറയുന്നത് അപ്പസ്തോലന്മാർ 12 പേരും കൂടെ ഒരുമിച്ച് വന്ന്, ഇത് ഭൂരിപക്ഷമൊന്നുമല്ല, ഒരുമിച്ച് ഏകകണ്ഠമായ അഭിപ്രായം അവരുന്നയിക്കുന്നത്, നമുക്ക് ജനക്കൂട്ടത്തെ പറഞ്ഞുവിടാം, വിശക്കുന്ന ജനത്തെ പറഞ്ഞുവിടാം, ഇതാണ് ഏകകണ്ഠമായ അഭിപ്രായം. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്ന ഈ അഭിപ്രായം ഈശോ തള്ളിക്കളയുക, കാരണം അത് ദൈവഹിതമല്ല എന്നതുതന്നെ. അതുകൊണ്ട് വചനം തരുന്ന 1 സന്ദേശം ഇതാ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെയും ഏകകണ്ഠമായിട്ടും യുനാനിമസായിട്ടും എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ദൈവഹിതം ആകാൻ വഴിയില്ല. ദൈവഹിതമാണോ, ഭൂരിപക്ഷമുള്ളത് കൊണ്ടാകണമെന്നില്ല, എല്ലാവരും യോജിക്കുന്നത് കൊണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സമൂഹങ്ങൾ, സന്യാസമൂഹങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും ആലോചിക്കേണ്ടതാണ്, നമ്മുടെ തീരുമാനങ്ങൾ ഭൂരിപക്ഷവും ഏകകണ്ഠവുമാണെങ്കിലും ദൈവഹിതം ആണോ അല്ലയോ, അതിന് മാനദണ്ഡം പുറകെ വരുന്നുണ്ട്, കാണാം. അപ്പസ്തോലന്മാരുടെ ഈ നിർദ്ദേശത്തിന് മുമ്പിൽ ഈശോ തിരിച്ചങ്ങോട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അത് പറയുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, അതിതാണ്, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ, ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ തികയില്ലല്ലോ. അതായത് മുമ്പിൽ വന്നു നിൽക്കുന്ന ജനത്തിൻ്റെ പ്രശ്നം വലുത്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പരിഹാരം വളരെ പരിമിതം, അതിന് യോജിച്ചതല്ല. കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചി രൂപതയിലെ മതാധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പൊതുസമ്മേളനം, ക്ലാസ്സാണ്. ക്ലാസിൻ്റെ അവസാനം അധ്യാപകരിൽ ഒരാൾ ചോദ്യവുമായിട്ട് എഴുന്നേറ്റു. ചോദ്യമിതായിരുന്നു, 10,200 അധ്യാപകരിരിക്കുന്ന സമ്മേളനം, ചോദ്യമിതായിരുന്നു, അതായത് നമ്മുടെ മുമ്പിൽ പലപ്പോഴും കാണുന്ന മനുഷ്യൻ്റെ സഹനങ്ങൾ, അത് പ്രകൃതി ദുരന്തമാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും തൊട്ടടുത്തും വന്ന് നിൽക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളും സഹനങ്ങളും, ഇതെന്തേ, ഇതിൻ്റെ മുമ്പിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ശരിയല്ലേ, പലതിനും നമ്മുടെ കയ്യിലുള്ള പരിഹാരങ്ങൾ തികയാതെ വരുന്നു. ഞാനപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞതുണ്ട്, അത് കഴിഞ്ഞ വർഷം ഫിലിപ്പൈൻസിലേക്ക് മാർപ്പാപ്പ പോയ സന്ദർഭത്തിൽ സംഭവിച്ചതാണ്. അവിടെ മാനിലായില്ലേ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനത്തിൽ ഒരു അനാഥ ബാലിക അവള് അവളുടെ ജീവിത സാക്ഷ്യം പറയാൻ കയറി വന്നു. അവളുടെ പേര് ഗ്ലൈസൽ പലോമർ. ഒരു 10 വയസ്സുള്ള പെൺകുട്ടി, അനാഥ പെൺകുട്ടി. ഇപ്പോൾ അവളെ ഒരു NGO ദത്തെടുത്ത് വളർത്തുകയാണ്. അവൾ കയറി നിന്നിട്ട് തൻ്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അവൾ പറയുന്നത് മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. മനുഷ്യരുടെ ക്രൂരതകൾക്കും സ്വാർത്ഥതയ്ക്കും ഇരയാകുന്ന കുട്ടികളുമുണ്ട്. മയക്ക് മരുന്നിനും ലൈംഗിക ദുരുപയോഗത്തിനും അടിപ്പെടുന്നവരും അനേകരാണ്. എന്നിട്ട് അവൾ ചോദിച്ചത്, എന്തേ നിഷ്കളങ്കരായ പിഞ്ഞു കുഞ്ഞുങ്ങളെ ദൈവം സഹനത്തിലേക്ക് തള്ളിവിടുന്നു. ഇത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവൾ ഏങ്ങലടിച്ചു കരയായിരുന്നു. കേട്ടുനിന്ന പാപ്പ ഫ്രാൻസിസ് പാപ്പ പതിയെ ചുവടെടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അടുത്തെത്തി അദ്ദേഹം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആരുമറിയാതെ അവളുടെ കണ്ണീർ പാപ്പായുടെ പേപ്പൽ വസ്ത്രം തുടച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഉത്തരവുമില്ലാത്ത ചോദ്യമാണ് ഗ്ലൈസൽ ചോദിച്ചത്. വാക്കുകളിലൂടെയല്ല, കണ്ണീരിലൂടെയാണ് അവൾ നമ്മളോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ സഹിക്കുന്നത്? ചോദ്യം ആവർത്തിച്ചപ്പോൾ പാപ്പായും വികാരാധീനനായി. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു, ഹൃദയം കൊണ്ട് ഈ ചോദ്യം ആവർത്തിക്കാനും കരയാനും സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവളുടെ ചോദ്യം മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ചു, നമ്മുടെ മുമ്പിൽ വേദനിക്കുകയും കരയുകയും ചെയ്യുന്നവരുടെ കൂടെ കരയാൻ പറ്റുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യർ ആയി മാറുന്നത്. സുവിശേഷത്തിൽ ഇതുപോലെ തന്നെ ഒരു സന്ദർഭമാണ്. 5000-ൽ പരം പുരുഷന്മാർ, അതിനനുസരിച്ചുള്ള സ്ത്രീകളും കുട്ടികളും വിശന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉത്കണ്ഠ, കയ്യിലിരിക്കുന്ന 5 അപ്പം ഒന്നിനും തികയില്ലല്ലോ. ഇതാണ് പ്രശ്നം. ഇങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന പരിഹാരങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന പരിഹാരമാർഗങ്ങൾ പ്രശ്നത്തിനൊരു പരിഹാരവുമാകില്ലല്ലോ എന്ന ഉത്കണ്ഠ വരുമ്പോൾ പല പ്രശ്നങ്ങളും മുമ്പിലും അങ്ങനെ എന്തു ചെയ്യണം? സുവിശേഷവും ഈശോയും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്ന 2-ാമത്തെ സന്ദേശം. ഈ സുവിശേഷ ഭാഗത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസ് എഴുതി ചേർക്കുന്ന ഒരു വചനമുണ്ട്. ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയതിനാൽ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. നമ്മുടെ മുമ്പിൽ വലിയ ജീവിത പ്രശ്നവുമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിനുണ്ടായ വികാരം അനുകമ്പ, കരുണ, ഇതാണ് ഏത് ക്രിസ്തു ശിഷ്യനും ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പരിമിതമായ പരിഹാരമാർഗങ്ങളാണെങ്കിൽ പോലും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെടുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന 5 അപ്പം യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കപ്പെടുന്ന ഈ 5 അപ്പം അവൻ എടുത്തു വാഴ്ത്തി മുറിച്ച് വീണ്ടും ശിഷ്യന്മാരുടെ കൈകൾ വഴി ജനത്തിന് വിളമ്പുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി പെരുകി എല്ലാവരും തൃപ്തരാകുന്നു. മിച്ചം കൊട്ടകളിൽ ശേഖരിക്കുകയാണ്. ഇവിടെയാണ് 3-ാമത്തെ സന്ദേശം ഉരുത്തിരിയുന്നത്. അതായത് പരിമിതമായ നിന്റെ പരിഹാരമാർഗങ്ങളാണെങ്കിൽ പോലും മടിക്കരുത്, മടിക്കരുത്. അത് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനും കൊടുത്തിട്ട് അത് മുമ്പിൽ നിൽക്കുന്ന വേദനിക്കുന്നവൻ്റെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും കൈമാറാനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും, വലിയ അത്ഭുതങ്ങളായിരിക്കും. എല്ലാവരെയും തൃപ്തരാക്കുന്ന, അപ്പം സ്വീകരിക്കുന്നവനെയും കൊടുക്കുന്നവനെയും തൃപ്തരാക്കുന്ന വലിയ അത്ഭുതം സംഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 5 അപ്പം കൊടുക്കാൻ ഇവർ മടി കാണിക്കുന്നത് ഇതുകൊണ്ട് പരിഹാരം ഉണ്ടാകില്ലല്ലോ എന്ന ഉത്കണ്ഠ മാത്രമായിരിക്കില്ല, മറ്റൊന്നുകൂടിയാകാം. അതായത് ഈ 5 അപ്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെ വന്നാൽ ഞങ്ങൾ പട്ടിണിയാകുമല്ലോ എന്നൊരു ഉത്കണ്ഠ ഇല്ലയോ? ആ ഉത്കണ്ഠയെ അതിജീവിക്കാൻ, മറികടക്കാൻ സാധിക്കുന്നിടത്താണ് ഒരുവൻ ക്രിസ്തു ശിഷ്യനായിട്ട്, ക്രിസ്തു ശിഷ്യയായി മാറുന്നത്. കൊടുക്കുക, നിന്നെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുക, നിന്റെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുക, നിനക്ക് തന്നെ ഒന്നും മിച്ചം പിടിച്ചു വെക്കാത്ത രീതിയിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് ക്രിസ്തീയത. ഇതിലേക്കാണ്, ഇതാണ് ശരിക്ക് പറഞ്ഞാൽ മാനദണ്ഡം. ഏത്? ദൈവ തിരുമനസ്സാണോ അല്ലയോ നീ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ചിന്തയില്ലേ, അതായത് ഭൂരിപക്ഷാഭിപ്രായം, ഏകകണ്ഠമായിട്ടെടുക്കുന്ന തീരുമാനം ദൈവഹിതമാകണമെന്നില്ല പലപ്പോഴും. അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയാനുള്ള മാനദണ്ഡമാണ് ദൈവസാനം ഉരുത്തിരിയുന്നത്. ഏത്? നീ കൊടുക്കുന്നത് അവരനു വേണ്ടി. പരോന്മുഖത ഉണ്ടെങ്കിൽ നിന്റെ വാക്കിലും പ്രവൃത്തിയിലും നീ എടുക്കുന്ന തീരുമാനത്തിലും പരോന്മുഖത ഉണ്ടെങ്കിൽ അത് ദൈവഹിതമാണ്. കാരണം ഈ പരോന്മുഖത എന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ക്രൂശിതൻ്റെ ആത്മാവാണ്. അതുണ്ടെങ്കിൽ അത് ദൈവഹിതമാണ് നീ എടുക്കുന്ന ഏതു തീരുമാനവും. അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ലളിതമാണ്. നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ, അത് ഇടവകയായാലും കുടുംബമായാലും സന്യാസ സമൂഹങ്ങളായാലും അതിൻ്റെ പൊതു സംഘങ്ങളായാലും, തീരുമാനങ്ങളൊക്കെ ഭൂരിപക്ഷവും ഏകകണ്ഠവുമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. എന്ത്? ഈ തീരുമാനം പരോന്മുഖമാണോ? ചെറിയവനും വേദനിക്കുന്നവനും ഉപകാരപ്പെടുന്ന തീരുമാനമാണോ? എങ്കിൽ മാത്രമേ ആ തീരുമാനം ദൈവഹിതമാകുള്ളൂ. അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ ഭൂരിപക്ഷ തീരുമാനം പോലെ, ഏകകണ്ഠമായ തീരുമാനം പോലെ, ജനക്കൂട്ടത്തെ പറഞ്ഞുവിടാം എന്ന തെറ്റായ തീരുമാനം പോലെയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ തന്നെ ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിലും അവസരങ്ങളിലുമൊക്കെ നാഥ നീ തന്നെ ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കുക. അത് വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ, ഇടവകയിൽ, അതോടൊപ്പം തന്നെ സന്യാസ സമൂഹങ്ങളിൽ തീരുമാനമെടുക്കുന്ന ചർച്ചകളിലും വേദികളിലും ഞങ്ങളുടെ തീരുമാനങ്ങൾ ദൈവഹിതമാണോ എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് തരണമേ. ആ വിവേചനത്തിൻ്റെ മാനദണ്ഡം ഈശോയെ നീ തന്നെ, ക്രൂശിതനായ ഈശോയെ നീ തന്നെ ആണെന്നും, പരോന്മുഖമായ തീരുമാനങ്ങളെ ദൈവഹിതമാകുള്ളൂ എന്നുള്ള തിരിച്ചറിവും ഓർമ്മയും എപ്പോഴും ഞങ്ങൾക്ക് തരണമേ. ആമേൻ.
ഗാനം ആലപിച്ചത് എലിസബത്ത് രാജവും സംഘവുമാണ്. രചന ഫാദർ ജോസഫ് മനക്കിൽ. പിന്നെ സംഗീതം ചെല്ലപ്പൻ മനക്കിൽ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിലെ സുവിശേഷ വിചിന്തനമാണ്.